ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനഭാഗം എടുക്കാം.
I will take a verse for today's thought.
മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ.
Matthew chapter 9:35-38.
യേശു പട്ടണംതോറും ഗ്രാമംതോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ യാചിപ്പിൻ എന്ന് പറഞ്ഞു.
മത്തായിയുടെ സുവിശേഷത്തില് യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ച സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്.
So when Jesus starts his public ministry, this is something which he said in the beginning time.
യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു.
Jesus was going through all the cities and villages, teaching in their synagogues and proclaiming the gospel of the kingdom and healing every kind of sickness and disease.
യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുക എന്നൊരു ദൗത്യവും പിതാവ് തന്റെ പുത്രനെ ഏൽപ്പിച്ചിരുന്നു.
So God the Father had given a task to Jesus to reveal God the Father.
കാരണം പഴയ നിയമത്തിലെല്ലാം ദൈവത്തെ വചനത്തിലൂടെയും ഒക്കെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു.
So in the Old Testament we see that God had revealed himself through the word of God.
ഹെബ്രായലേഖനം പറയുന്ന പോലെ ഭാഗം ഭാഗമായി വെളിപ്പെടുത്തിയിരുന്നു.
So just like the book of Hebrews says that in part God had revealed himself.
എന്നാൽ അതിന്റെ ഫുൾനെസ് ദൈവത്തിന്റെ ഫുൾനെസ് മുഴുവൻ വെളിപ്പെട്ടത് യേശുവിലാണ്.
But all the fullness of God is revealed in Jesus Christ.
ആ ദൈവത്തെ സാധാരണക്കാർക്ക് ഒരു അപ്രോച്ചബിൾ ആയിട്ട് വെളിപ്പെടുത്തി യേശു നമുക്ക് കാണിച്ചു തന്നു.
Jesus revealed this God as a God who is an approachable person.
സാധാരണ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം ആണ് ചെല്ലേണ്ടത്.
So it is we who should approach God.
അതാണ് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്.
And that is what the religions teach us.
എന്നാൽ യേശു അങ്ങനെയല്ലായിരുന്നു.
But Jesus is not like that.
ഗ്രാമങ്ങളിലേക്ക്
to the villages,
പട്ടണങ്ങളിലേക്ക്,
to the cities
അവൻ ചെന്നു.
He went.
കാൽനടയായി അവൻ പോയി.
He went by walking.
അവൻ ചൂടും തണുപ്പും സഹിച്ചവൻ പോയി.
He suffered in the sun and in the cold.
രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു.
And he preached the kingdom of the gospel of the kingdom.
കാലം സമീപിച്ചിരിക്കുന്നു.
The time is fulfilled.
മനസാന്തരപ്പെട്ട്
repent.
സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ.
And believe in the gospel.
രാജ്യത്തിന്റെ സുവിശേഷം അവൻ പ്രസംഗിച്ചു.
He preached the gospel of the kingdom.
സകലവിധ ദീനവും വ്യാധിയും പിശാചുബാധിതരെ ഒക്കെ വിടുവിച്ച് അവൻ ആ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു.
By healing every kind of disease and sickness, he went on preaching the gospel of the kingdom.
അതിനുശേഷം യേശു പറയുന്ന ഒരു കാര്യമാണ്, തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ് അതിന്റെ 36-ാം വചനം മുതൽ നാം വായിക്കുന്നത്.
After that we read in 36 what Jesus is saying.
അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു.
Seeing the people, he felt compassion for them because they were distressed and dispirited like sheep without a shepherd.
യേശു ദൈവം എങ്ങനെയാണ് ഒരു പുരുഷാരത്തെ കാണുന്നതെന്ന് യേശുവിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
Only if we see Jesus we'll be able to understand how God sees people.
Deiva vajanathilude parishuddhaatmaavu namakku revelation tharendathu yesu kaanunnathu pole kaanuvaanulla oru telichamaanu nammude kannukalkku aavashyamayirikkunnathu.
So one revelation one eyesight which we need is to see other people just like how God sees others.
കാരണം നമ്മൾ ചുറ്റുമുള്ള ആൾക്കാരെയും അവസ്ഥകളെയൊക്കെ കാണുമ്പോൾ പല കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
സോ വെൻ വി സീ പീപ്പിൾ അറൗണ്ട് അസ് വി നോട്ടീസ് മെനി അതർ തിങ്സ്.
പക്ഷെ യേശു നോക്കിയപ്പോ കണ്ടത് പുരുഷാരത്തെ, മലയാളത്തിൽ ചിന്നിയവരും ചിതറിയവരും.
ബട്ട് വെൻ ഹീ സോ ദ പീപ്പിൾ ഹീ സോ ദ പീപ്പിൾ ആസ് ഡിസ്ട്രസ്ഡ് ആൻഡ് ഡിസ്പിരിറ്റഡ്.
അത് ചില വേർഷനിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പം വായിച്ച വേർഷനിൽ ഡിസ്ട്രസ്ഡ് ആൻഡ് ഡിസ്പിരിറ്റഡ് ആണ് എഴുതിയിരിക്കുന്നത്.
Here it is read as distressed and dispirited.
Chela versions ezhudikkunnathu confused and helpless.
In some of the versions it is written they are helpless, they were helpless and confused.
Worried and helpless.
Worried and helpless.
Weary and helpless.
Weary and helpless.
Harassed and helpless.
It is written in some versions harassed and helpless.
ഉപയോഗിച്ചിരുന്ന പദങ്ങളൊക്കെ നോക്കി.
So we need to see those words.
Confused.
Confused.
Worried, weary, harassed. ഇങ്ങനെയാണ് പുരുഷാരത്തെ കണ്ടപ്പോൾ യേശുവിന് കണ്ണുകൾ, അതാണ് അവന്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത.
So when Jesus saw these people, he always saw these people as confused, distressed, harassed.
Helpless.
Helpless.
അതിന്റെ ഒരു ഇടയനില്ലാത്ത ആടുകളെ പോലെ.
Like sheep without a shepherd.
ഇത് ദൈവം എപ്പോഴും അങ്ങനെയായിരുന്നു.
ഗോഡ് ഇസ് ഓൾവേസ് ലൈക് ദാറ്റ്.
യേശുവിൽ അത് പൂർണ്ണമായി വെളിപ്പെട്ടേ എന്നേ ഉള്ളൂ.
ആൻഡ് ഇറ്റ് വാസ് റിവീൽഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്.
പാപം ചെയ്ത മനുഷ്യൻ എപ്പോഴും ഒരു ഇടയനില്ലാത്ത ആടിനെ പോലെയാണ്.
സോ ദ മാൻ ഹൂ സിൻഡ് ഹീ ഈസ് ലൈക്ക് എ ഷീപ്പ് വിതൗട്ട് എ ഷെപ്പേർഡ്.
അവൻ ഇടയന്റെ, നല്ല ഇടയന്റെ ഒരാടായി തീരുമ്പോൾ, ആ ഇടയന്റെ ആ കരത്തിൻ കീഴിൽ വരുമ്പോൾ മാത്രമാണ് അവന്റെ ജീവിതത്തിലെ നന്മ യഥാർത്ഥമായിട്ട് അവൻ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ.
ആൻഡ് ഓൺലി വെൻ ഹി കംസ് ടു ദിസ് ഗുഡ് ഷെപ്പേർഡ് കാൻ ഹി റിയലി എക്സ്പീരിയൻസ് ദ ഗുഡ്നെസ് ഇൻ ഹിസ് ലൈഫ്.
സകല മനുഷ്യരുടെയും അവസ്ഥ അങ്ങനെയായിരുന്നു എന്നാണ് ഇത് വചനം പറയുന്നത്.
The word of God says that this is the same condition for all the people.
എന്നാൽ സർവശക്തനായ ദൈവത്തിന് കരുണ തോന്നി അവൻ യേശു ക്രിസ്തുവിലൂടെ ഇടയനില്ലാത്ത ആടുകളായ നമ്മെ ഒരു നല്ല ഇടയന്റെ ആടുകളാക്കി തീർത്തതോർത്ത് ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം.
We can praise God because this God of compassion, he through Jesus Christ, he has led us to the good shepherd.
എന്നാൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു തലം.
That is just one part of our spirituality.
അതിനെ പറഞ്ഞതുപോലെ യേശുക്രിസ്തു വിശ്വസിച്ചതിലൂടെ എന്താണ് നമുക്ക് ലഭിച്ചത്? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ നിറവ് മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു.
So what did we receive through Jesus Christ? The love of God has been poured out into our hearts.
ആ ദൈവത്തെ ഒന്ന് അടുത്തറിയുവാൻ ദൈവം നമുക്ക് അവസരം തന്നുകൊണ്ടേയിരിക്കുന്നു.
The God is always giving us more opportunities to know him more intimately.
നമ്മെ കാണുന്ന ഒരു ദൈവം.
The God who sees us.
അവന്റെ പേര് തന്നെ എൽ റോയ് എന്നാണ്. അവൻ നമ്മെ കാണുന്ന ദൈവമാണ്.
His name himself, name itself is El Roy. That means he is a God who sees us.
കാരണം പരിശുദ്ധനായ ഒരു ദൈവത്തിന്റെ കണ്ണുകൾ നമ്മെ നോക്കുമ്പോൾ അപൂർണരായ നമ്മളിൽ കുറവല്ലാതെ മറ്റെന്തെങ്കിലും കാണുവാൻ കഴിയുമോ വല്ലപ്പോഴും?
Is there any, when we see through the eyes of this great God, we'll see a lot of faults in our lives.
എന്നാൽ അവൻ ചെയ്തത് കാൽവരി ക്രൂശിലെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം കാണുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല. അവൻ നമ്മെ വിശുദ്ധരായിട്ട് ദൈവത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത്.
So the greatest thing is that when a person is washed in the blood of Jesus, God sees them as a saint.
അത് നമുക്കൊരു ഉറപ്പായിരിക്കട്ടെ.
Let that be our confidence.
ദൈവം നമ്മെ ഒരു കളങ്കവുമില്ലാത്ത ഒരാളായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അത് നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, തന്റെ പുത്രന്റെ രക്തം മുഖാന്തരം മാത്രമാണ്.
The truth is that God sees us without any fault, and that is not, there is no credit for us about that. It is just by the blood of Jesus.
പിശാച് നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ കുറവുകളെയും എടുത്തു കാണിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നാം നമ്മെ തന്നെ ഉറപ്പിക്കണം.
So when Satan brings accusations against us, we need to remind ourselves about this.
നമുക്ക് വിരോധമായിരുന്ന കൈയെടുത്ത് ക്രൂസിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
So the word of God says that the accusations which were kept against us, Jesus Christ removed it through the cross.
അത് ആ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരുമ്പോഴാണ് ഓർപ്പിച്ചതുപോലെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം നമുക്ക് അവന്റെ രക്തത്താൽ സാധ്യമാക്കി തീർത്തത്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നത്.
And because of that we have received that privilege to enter into the holy of holies through his blood.
ഒരു മനസ്സലിവുള്ള ഒരു പിതാവാണ് നമുക്കുള്ളത്.
We have a father who is full of compassion.
അവൻ യേശു ക്രിസ്തുവിൽ അത് വെളിപ്പെടുത്തി.
He revealed it through Jesus Christ.
മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ.
He is a God of compassion and a father of all comfort.
ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നതുപോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു.
Just like a father has compassion on his children, this God has compassion on those who fear him.
പഴയ നിയമത്തിൽ ദൈവം തന്റെ ആ കരുണയെ വെളിപ്പെടുത്തിയ അനേക സംഭവങ്ങളുണ്ട്.
In the Old Testament there are many instances where God reveals his compassion.
എന്നാൽ അതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് ദൈവത്തിന്റെ ജനം ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ 400 വർഷത്തോളം അവർ അടിമയായിരുന്നു.
So one instance is that when the Israelites were one time for 400 years slaves in Egypt.
എന്നാൽ അവരുടെ അവസ്ഥ കണ്ട് അവരുടെ ആ നിലവിളി കേട്ട് അവരുടെ ആ ഫറവോന്റെ അടിമത്തത്തിൽ കീഴിൽ അവർ ചെയ്യുന്ന എല്ലാം കണ്ട് മനസ്സലിവ് തോന്നിയ ഒരു ദൈവത്തെ കുറിച്ച് പുറപ്പാട് പുസ്തകം 3:7 ഏഴാം വചനത്തിൽ എഴുതിയിട്ടുണ്ട്.
സോ ഇറ്റ് ഇസ് റിട്ടൺ ഇൻ എക്സോഡസ് 3:7 ദാറ്റ് when they were slaves they were treated very harshly under Pharaoh.
പുറപ്പാട് പുസ്തകത്തിന്റെ 3:7 ഏഴാം വചനം ഒന്ന് വായിക്കാം.
യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. പുഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ
The Lord said, I have surely seen the affliction of my people who are in Egypt and have given heed to their cry because of their taskmasters, for I am aware of their sufferings.
മലയാളത്തിൽ ഇത് കണ്ടു. ഇംഗ്ലീഷ് I have surely seen the affliction of my people
എന്നാണ്. It's written that God has seen the affliction of his people.
എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ കടന്നു പോകുന്ന അവസ്ഥകൾ ദൈവം കാണുന്നുണ്ടോ, എന്റെ നിലവിളികൾ കേൾക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെങ്കിൽ തിരുവചനത്തിന്റെ താളുകളിൽ കൂടെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിപ്പിക്കട്ടെ, നമ്മുടെ അവസ്ഥകളെല്ലാം കാണുന്ന അറിയുന്ന ഒരു മനസ്സലിവുള്ള ഒരു പിതാവ് നമുക്കുണ്ട് എന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കണം.
So if any of you have doubt whether God is seeing my trouble, I want to remind you from the word of God that God, this is a, he is a God who sees and who knows our problems and he has compassion on us.
അവൻ ഒരു നാളും മാറ്റമില്ല. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്.
He is a God who does not change.
ഇസ്രായേൽ മക്കളുടെ അവസ്ഥ കണ്ട് നിലവിളി കണ്ട് അവരെ വിടുവിപ്പിക്കുവാൻ ഇറങ്ങി വന്ന ഒരു ദൈവമാണെങ്കിൽ ഇന്നും അവന്റെ മനസ്സലിവിന് ഒരു കുറവും വന്നിട്ടില്ല.
If he is a God who saw the problem of the Israelites and he came down to save them, then he has not changed now also.
ദൈവത്തിന്റെ കൽപ്പനകൾ ലഭിച്ച ദൈവത്തിന്റെ ജനം ആ കൽപ്പനകളെല്ലാം തള്ളി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പോലും അവരോടുള്ള അവന്റെ ദയയും മനസ്സലിവിനും കുറവ് വന്നിട്ടില്ല.
Even when the people of God, when they did not obey the commands of God and went away from him, he still did not lower his compassion towards them.
പഴയ നിയമത്തിലെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെ ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്.
When we go through the pages of the Old Testament, we see such a God.
തന്നിൽ നിന്ന് അകന്നു പോകുന്ന ജനത്തെ തന്നിലേക്ക് മടക്കി വിളിക്കുവാൻ അവൻ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു.
He kept on sending prophets to bring back those people who were going away from him.
അവരിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു.
Yeah, he used to talk through those prophets.
Come back. എന്നാൽ യേശു ക്രിസ്തുവിൽ ദൈവം പൂർണ്ണമായി തന്നെ തന്നെ വെളിപ്പെടുത്തി.
But in Jesus Christ, God has revealed himself fully.
യേശു ഭൂമിയിൽ വന്നപ്പോൾ,
when Jesus came to this earth,
അവൻ തന്റെ ജീവിതം തുടങ്ങിയപ്പോൾ
when he started his life
അവൻ ഇങ്ങനെ അവൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്
so he said that the spirit of god is upon me to preach the good news to the poor
അന്ന് യേശു പറഞ്ഞു തുടങ്ങിയ സുവിശേഷത്തിന്റെ ഒരു ഒരു തുടർച്ച ചെയ്യുവാനാണ് ഈ ഭൂമിയിൽ തന്റെ ശരീരമായ സഭയെ യേശു ഇപ്പോൾ ആക്കിയിരിക്കുന്നത്
whatever he started preaching when he was here on this earth he is asking the church currently to continue with that preaching of the gospel
38 വർഷമായി ആ കുളക്കരയിൽ കിടന്നവനെ പോയി കണ്ട് സൗഖ്യമാക്കി യേശു
the jesus who came who saw he went and healed the person who was paralyzed for 38 years
nine patrathile vidhavayude oru magan marichappol avara ammayude kannu neer kandu manasalinju avane uyarpicha tande ammayku madaki kodutha yesu
that same jesus who had compassion on that widow from nain whose son was dead and he raised him from the dead
മനുഷ്യരാരും അടുക്കുവാൻ ആഗ്രഹിക്കാത്ത കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ യേശു
സോ സെയിം ജീസസ് ഹു ഹീൽഡ് ദ ലെപ്പർ ഹു ടച്ച്ഡ് ദ ലെപ്പർ ആൻഡ് ഹീൽഡ് ഹിം
നമുക്കറിയാം
വി നോ ഓൾ ദീസ് തിങ്സ്
ആ യേശു ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നാം ഈ വചനത്തിൽ വായിച്ചത്
ആൻഡ് ദ സെയിം ജീസസ് വാട്ട് ഹീസ് requiring us something to do
adinu namaku avashyamayirikkunathu yesuvinte kannugal namaku avashyam
and for that we need the eyes of jesus
adu devan namaku taruvan manasullavanaan
and god is able to give us that
endinana yesuvinte kannugal namaku avashyamayirikkunathu
why do we need the eyes of jesus
karanam yesuvinte kannugalilude nammal namaku chuttumulla logathe kaanumbol maatrame ullu പരിശുദ്ധാത്മാവിന് യേശുവിലുള്ള മനസ്സലിവും ദൈവത്തിന്റെ സ്നേഹവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കുവാൻ കഴിയത്തുള്ളൂ
സോ when we are able to see others in the eyes of through the eyes of Jesus only then God can put that compassion and in our hearts
ഇത് എന്നെ കേൾക്കുന്ന ചിലരുടെ മാത്രം ഒരു ആഗ്രഹമായിട്ട് ഇരിക്കരുത് എന്നാണ് എന്റെ പ്രാർത്ഥന
മൈ പ്രേയർ ഇസ് ദാറ്റ് ദിസ് ഷുഡ് നോട്ട് ബി ദ ഡിസയർ ഓഫ് ഓൺലി ഫ്യൂ ഓഫ് us
ഒരു ദൈവത്തിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും ആഗ്രഹം ഇത് തന്നെ ആയിരിക്കണം
ലെറ്റ് ദ ഡിസയർ ഓഫ് എവ്രി പേഴ്സൺ ഹൂ ഈസ് വാഷ്ഡ് ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ബി ദിസ് സെയിം തിങ്
യേശുവിനെ പോലെ ആയി തീരുവാൻ
ടു ബി ലൈക് ജീസസ്
അവന്റെ കണ്ണുകൾ നമ്മളിൽ അവന്റെ കണ്ണുകളിലൂടെ നമുക്ക് മറ്റുള്ളവരെ കാണുവാൻ
ടു സീ അതേഴ്സ് ത്രൂ ദി ഐസ് ഓഫ് ജീസസ്
അവൻ നമ്മെ ട്രെയിൻ ചെയ്യുകയാണ്
ഹി ഈസ് ട്രെയിനിങ് us ഫോർ ദാറ്റ്
അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോഴാണ് യേശു ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ വീണ്ടും നമ്മെ അവിടെ ഓർപ്പിച്ചത്
ഓൺലി when we are trained like that Jesus is asking us teaching us to pray like this
ഒരു കൊയ്ത്തിനു പാകമായി നിൽക്കുന്ന ഒരു നിലം പോലെ തന്റെ ചുറ്റുമുള്ള പുരുഷാരത്തെ യേശു കണ്ടു
ഹി ഈസ് സീയിങ് ദ പീപ്പിൾ ലൈക്ക് പീപ്പിൾ ഹു ആർ റെഡി ഫോർ ഹാർവെസ്റ്റ്
എന്ത് കൊയ്ത്തിനായിട്ടാണ്
What harvest is this?
ദൈവരാജ്യത്തിലേക്ക് ആൾക്കാരെ ചേർക്കുന്ന ഒരു കൊയ്ത്ത്
the harvest where many people are brought into the kingdom of God
ഒരു പക്ഷേ നാട്ടിലൊക്കെ ജനിച്ചു വളർന്നവർക്ക് ഈ അല്ലെങ്കിൽ ഈ ഗ്രാമപശ്ചാത്തലത്തിലുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും
so when we are if you are in countryside we can understand this parable very
easily ബാംഗ്ലൂർ പട്ടണത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആത്മാവിന്റെ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ഈ കൊയ്ത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാകത്തുള്ളൂ
ബട്ട് ഇഫ് യു ആർ ഇൻ ദ സിറ്റി ഓഫ് ബാംഗ്ലൂർ വി നീഡ് ടു ഇമാജിൻ മെനി തിങ്സ്
ബെല്ലാരിയിലൊക്കെ യുനോ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നു പോകുമ്പോൾ കിലോമീറ്ററുകളോളം ഇങ്ങനെ കൊയ്ത്തിന് ഭാഗമായി നിൽക്കുന്ന നിലങ്ങളൊക്കെ കാണുവാൻ കഴിയും
സോ വെൻ വി ഗോ ടു ബെല്ലാരി വി ക്യാൻ സീ മെനി ഫീൽഡ്സ് വിച്ച് ആർ റൈപ്പ് ഫോർ ഹാർവെസ്റ്റ്
എന്നാൽ അങ്ങനെ ഒരു കൊയ്ത്തിന് ഭാഗമായിരിക്കുന്ന ഒരു നിലം പോലെ തന്റെ ചുറ്റുമുള്ള സമൂഹത്തെ കാണുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു
God desires that we should see people like the fields which are ready for harvest
എന്റെ പിതാവ് ഒരു ടീച്ചറാണ് പക്ഷെ എന്റെ ഫാമിലിയൊക്കെ ഒരു കർഷക കുടുംബമാണ്
My father is a teacher but our family is from a farming background
എന്റെ അങ്കിൾ ഇപ്പോഴും നെൽകൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്
My uncle is still doing paddy cultivation
ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ പാടങ്ങളിലൊക്കെ പോയി കൃഷിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്.
When I was small, I also used to go to the fields to participate in the cultivation.
അപ്പോൾ എന്റെ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയപ്പോൾ അങ്കിള് പറയാ, നെല്ലൊക്കെ വിളഞ്ഞു, ഇനി കൊയ്ത്തിനുള്ള സമയമാണ്, അത് എത്രയും പെട്ടെന്ന് കൊയ്ത്തെടുക്കണം.
So when I went to Kerala last time, the uncle said that the fields are now ready for harvest.
അപ്പോൾ പഴയ കാലത്ത് ആളുകളായിരുന്നു കൊയ്തുകൊണ്ടിരുന്നത്.
So in the previous days, we used to have so many people to harvest the paddy.
ഇപ്പോൾ വർക്കേഴ്സ് ഇല്ലാത്തതുകൊണ്ട് മെഷീൻസ് ആണ് ഈ പാടങ്ങളിലെല്ലാം ഈ കൊയ്ത്ത് നടത്തുന്നത്.
Now since there are no workers, we use machines to harvest the fields.
കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറയാ, മെഷീൻ കേടായതുകൊണ്ട് കൊയ്ത്ത് നടക്കുന്നില്ല.
So last time when I called, he said that because the machine is not working, machine, the harvest is not happening.
മെഷീൻ ശരിയാകുമ്പോൾ കൊയ്ത്ത് നടക്കും.
When machines are ready, the harvest will happen.
എന്നാൽ ആത്മാക്കളുടെ കൊയ്ത്തിന് ഒരു ടെക്നോളജിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല.
But in the harvest of souls, we can't use any technology.
മോഡേൺ യുഗത്തിലെ വീഡിയോ ടെക്നോളജീസോ ഓഡിയോ ടെക്നോളജീസോ ഡ്രോൺസോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ ഒന്നും ദൈവരാജ്യത്തിന് കൊയ്ത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആകാൻ പറ്റത്തില്ല.
So nothing, no machines like drones or anything, nothing can substitute for the harvest of the souls.
അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിലൂടെ മാത്രമേ പ്രതിരോധം ഓർപ്പിച്ചതുപോലെ കം എന്നല്ല ഗോ എന്നതിന് മനസ്സ് വെക്കുന്ന ആ ദൈവമക്കളിലൂടെയാണ് ഈ അന്ത്യകാലത്ത് എല്ലാ കാലത്തും പ്രത്യേകിച്ച് അന്ത്യകാലത്തും ദൈവരാജ്യത്തിൽ അനേകരെ ദൈവം കൂട്ടുവാൻ പോകുന്നത്.
അത് ഓൺലി ഓൺലി ത്രൂ ദ പീപ്പിൾ ഹു ആർ വാഷ്ഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്, ഓൺലി ത്രൂ ദം ദാറ്റ് കാൻ ദിസ് ഹാർവെസ്റ്റ് ഓഫ് സോൾസ് ബി കംപ്ലീറ്റ്.
ദൈവത്തിന്റെ പദ്ധതി അതാണ് പ്രിയ ദൈവമക്കളെ.
And that is the plan of God.
അവന്റെ മടങ്ങി വരുവിന് മുമ്പായി,
ജസ്റ്റ് ബിഫോർ ഹിസ് സെക്കൻഡ് കമ്മിങ്,
ദൈവരാജ്യത്തിലേക്ക് അനേകരെ കൂട്ടി വരുത്തുക.
God, we should bring many people to the kingdom of God.
ഇത് സഭയുടെ ദൗത്യമാണ്.
It is the task of the church.
അത് വീണ്ടും വീണ്ടും എന്നെ തന്നെയും നമ്മെയും ഓർപ്പിക്കുന്നതിനാണ് ഈ പുൽപ്പിട്ടിൽ നിന്ന് വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കുന്നത്.
And it is just to remind us these things, the Holy Spirit is again talking about these things.
ഇത് നമുക്ക് കാണുന്ന ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. ഈ കൊയ്ത്തിനെ കുറിച്ച് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം.
ഇൻ ജോൺ ചാപ്റ്റർ 4 വി കാൻ സീ ദാറ്റ് അബൌട്ട് ദിസ് ഫീൽഡ് അബൌട്ട് ഹാർവെസ്റ്റ്.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35-ാം വചനം ഒന്ന് വായിക്കാം.
ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 35.
ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നമുക്കറിയാം സമരിയാക്കാരി സ്ത്രീയുമായിട്ട് യേശു കണ്ടുമുട്ടുന്നതും ഒക്കെയുള്ള ആ സംഭവം നമുക്കറിയാം.
So we see that, we know that what happened when Jesus met with the Samaritan woman.
ഇവിടെ സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടി അവൻ തന്നെ മിശിഹ എന്ന് അവൾക്ക് വെളിപ്പെട്ടപ്പോൾ അവൾ എന്തിനു വേണ്ടി അവിടെ വന്നു ആ കുടമൊക്കെ വെച്ചിട്ട് തന്റെ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്നു.
So when the Samaritan woman met with Jesus and she understood that this is a Messiah, she kept her water pot and went to the city.
യേശുവിനെ നമ്മൾ കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ യേശു നമ്മെ കണ്ടുമുട്ടിയാൽ, അങ്ങനെയാണ് അവിടെ കാണുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റീസ് തീർച്ചയായും മാറിയിരിക്കും.
So when Jesus meets us, or we meet with Jesus, the priorities in our life will surely change.
Adana yesuvine kandumuttittullavar yesu kandumuttittullavarude ellavarudeyum jeevithathil sambhavikkunna oru karyamaanu.
Everyone who has met with Jesus, that's what we see in their lives.
Endinu vendi odi irunno adu avada nirthiittu devathinte vazhigalilekkulla oru തിരിച്ചുവിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്.
The when they were running for something in their lives, and when they met with Jesus, they took a turn in their lives, then they began to live a new life. That is called repentance.
വെള്ളം കോരാൻ വന്ന ആ സ്ത്രീ ആ കുടം അവിടെ വെച്ചിട്ട് തിരികെ തന്റെ പട്ടണത്തിലേക്ക് മടങ്ങി പോയി.
The lady who came to take water that day, she kept the water pot there and she went back to the city.
അവൻ ചെന്ന് പട്ടണത്തിലോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടുമുട്ടി.
So she went and told the people, come see a man who told me all the things I have done.
ഒരുപക്ഷേ അവൻ ക്രിസ്തു ആയിരിക്കുമോ?
Is this not the Christ?
അവളുടെ ആ സാക്ഷ്യം കേട്ട് ആ പട്ടണം മുഴുവൻ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്.
When they heard this testimony from this lady, the whole city comes to Jesus.
ഈ കർത്താവിന്റെ സുവിശേഷം പറയാൻ നമുക്ക് ഒത്തിരി, പ്രഭു പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയുവാൻ പലപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ്.
We are waiting just to study many things and to share the gospel.
പക്ഷെ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനെ കണ്ടുമുട്ടിയ ഏവരും ഒട്ടും താമസം തന്നെ ഇല്ലാതെ ആ കണ്ടുമുട്ടിയ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതാണ് നമ്മൾ കാണുന്നത്.
But we see in the word that the people, when they meet with Jesus, immediately they start testifying about him.
സ്നാവിയോന്റെ രണ്ട് ശിഷ്യന്മാര് നടന്നു പോയപ്പോൾ യേശുവിനെ കണ്ടു. യേശുവിനോട് ചോദിച്ചു, നീ എവിടെയാ താമസിക്കുന്നത്? യേശു പറഞ്ഞു, വന്ന് കാണ.
The two disciples of John, when they met Jesus, they asked Jesus, where do you stay? And then Jesus said, come and see.
അതിൽ ഒരുവൻ തിരിച്ചുപോയി, അവൻ അന്ത്രയോസ് തന്റെ സഹോദരനായ പത്രോസിനോട് പറയാണ്, come see Jesus.
One of them, Andrew, he went back and called his brother Peter and said, come and see.
Evideyum nammal kaanunnathaanu,
and that is what we see everywhere.
Enne kurichu muluvan ariyavunna oraale naan kandumutti ennayirunnu aa samaryakkariyude saakshi.
So the testimony of the Samaritan woman was that I have met with someone who knew everything about me.
Aa samariya pattanam muluvan yesuvinte adukilekku variyaanu.
The whole city of Samaria, they came to Jesus.
അതേ സമയത്ത് യേശുവിന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ശിഷ്യന്മാരെന്താ ചെയ്തോണ്ടിരുന്നത്?
So at the same time, the disciples who walked with Jesus, what did they say?
അവരും ആ പട്ടണത്തിലേക്ക് പോയി.
They also went to the city.
എന്തിനാ പോയത്?
Why did they go?
അതിന്റെ നാലാം അധ്യായത്തിന്റെ എട്ടാം വചനം.
4:8.
അവന്റെ ശിഷ്യന്മാർ ഭക്ഷണസാധനെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു.
സമരിയക്കാരി സ്ത്രീ പട്ടണത്തിലേക്ക് മടങ്ങി ചെന്നു.
When the Samaritan woman went back to the city,
യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പട്ടണത്തിൽ പോയി.
The disciples of Jesus also went to the city.
അവർ രണ്ടുപേരും ചില കാര്യങ്ങൾ കൊണ്ടുവന്നു യേശുവിന്റെ അടുക്കലേക്ക്.
So the disciples and the Samaritan woman, both the group, they brought something from the city.
അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്താ കൊണ്ടുവന്നത്?
The disciples, what did they bring from the city?
ഇന്നത്തെ ഭാഷയെ പറിച്ചു കഴിഞ്ഞാൽ പൊറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുവന്നു.
So they brought food from the city.
തീർച്ചയായും യേശുവിന് വിശന്നു, യേശുവിന് ദാഹിച്ചു, അവിടെ എഴുതിയിട്ടുണ്ട്.
So surely Jesus was hungry, he was thirsty.
സമരിയ പട്ടണത്തിലൂടെ പോകുന്നതുകൊണ്ട് അവരെ ഈ യഹൂദരും സമരിയരും സമ്പർക്കം ഇല്ലാത്തവരുകൊണ്ട് ആരും വീട്ടിലൊന്നും സ്വീകരിക്കത്തില്ല.
So since the Jews and Samaritans won't talk with each other,
വീടുകളിൽ ഒന്നും അവരെ സ്വീകരിക്കത്തില്ല.
They won't be received into the houses.
അവർക്ക് പട്ടണത്തിൽ പോയി പൈസ കൊടുത്ത് വാങ്ങിച്ചാലേ വിശപ്പ് മാറത്തുള്ളൂ.
So they had to go to the city and give money to buy the food and come back.
അവരും മടങ്ങി വന്നു.
They came back.
ഈ സമരിയക്കാരി സ്ത്രീയും കുറെ പേര് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു.
Then that lady, she brought many people to Jesus.
ആ സ്ത്രീ എന്താ കൊണ്ടുവന്നത്? സമരിയക്കാരി സ്ത്രീ.
What did this lady bring from the city?
ഒരു സമരിയ പട്ടണത്തിൽ നിന്നുള്ള ആത്മാക്കളെ വിശന്നിരിക്കുന്ന ജീവന്റെ അപ്പമായവന്റെ അടുക്കലേക്ക് ആ ആത്മാക്കളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക.
So this lady, she went and brought many hungry souls from the city to this Jesus.
അനേകം നാളുകൾ യേശുവിന്റെ കൂടെ നടന്നു എന്ന് പറയുന്ന അനേകരേക്കാൾ ഇപ്പോൾ യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നോക്കുമ്പോഴാണ് ആദ്യ സ്നേഹം എന്തെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നത്.
We understand what is first love when we see many people, when they just meet with God, they bring many souls to the Lord.
ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനാണ് ദൈവം എപ്പോഴും നമ്മെ വിളിക്കുന്നത്.
God is always calling us to come to that first love.
എങ്കിൽ മാത്രമേ ആദ്യത്തെ പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ കഴിയുള്ളൂ.
Only then we can do the work which we did at first.
ആ പട്ടണത്തിലെ ആത്മാക്കളെ മുഴുവൻ കൂട്ടിക്കൊണ്ട് വരിക.
So she is bringing a lot of souls from the city.
എന്നാൽ യേശു ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്.
So Jesus is training his disciples.
പറയാണ്, നിങ്ങൾ പറയാണ്, ഇനി കൊയ്ത്തിന് ഒത്തിരി സമയമുണ്ട്, നാല് മാസം ഉണ്ടെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്.
സോ യു സേ ദാറ്റ് there are yet 4 months for harvest.
അന്ന് നിങ്ങൾ തലയുയർത്തി ഒന്ന് നോക്കിക്കേ.
But lift up your eyes and look.
എനിക്ക് തോന്നുന്നത് അവര് അവരുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും.
So maybe the disciples were looking at the food which were in their hands.
ഇത് തണുത്തു പോകുന്നതിന് മുമ്പ് യേശുവിനെ ഒന്ന് കഴിപ്പിക്കണം.
So before it is getting cold, Jesus should eat it.
യേശു ആണെങ്കിൽ കഴിക്കാൻ തയ്യാറുമല്ല.
But Jesus is not ready to eat.
എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തയ്ക്കുന്ന എന്റെ ആഹാരം അവർക്കൊന്നും പിടികിട്ടുന്നില്ല.
So Jesus is saying that my food is to do the will of him who sent me and accomplish his work. So they are not able to understand what Jesus is saying.
കാരണം യേശു കാണുകയാണ്, എനിക്ക് വിശന്നിരുന്നാലും സാരമില്ല, ഇതാ ഒരു സമരിയ പട്ടണം എന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു.
But Jesus is seeing that even though I am hungry, he is seeing a lot of souls in that city of Samaria.
കൊയ്ത്തിന് ഭാഗമായി ഇങ്ങനെ വിളഞ്ഞു നടക്കുന്ന നിലങ്ങളെ കാണുവാൻ യേശുവിന്റെ കണ്ണുകൾക്ക് കഴിഞ്ഞു.
So Jesus, the eyes of Jesus, he could see the fields which are ready for
അവൻ പുരുഷാരത്തെ ചിതിയേറിയും ചിന്നേരിയുമായി കണ്ട് മനസ്സലിഞ്ഞു.
സോ ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദ പീപ്പിൾ ഹൂ ആൻഡ് ഹി ഫെൽറ്റ് ദാറ്റ് ദേ വർ ഡിസ്ട്രസ്ഡ് ആൻഡ് ഡിസ്പെറേറ്റ്.
ഒരു മിശിഹായെ അന്വേഷിച്ചിരിക്കുന്ന ഒരു ജനം, ഇതാ സാക്ഷാൽ മിശിഹ അവിടെ വന്നപ്പോൾ അവരുടെ അടുക്കലേക്ക് അവൻ ആകർഷിച്ചു കൊണ്ടുവരികയാണ്.
സോ ദ പീപ്പിൾ ഹൂ ആർ വെയിറ്റിംഗ് ഫോർ എ മെസ്സായ, ഹീസ് ജീസസ് ദ മെസ്സായ ഹിംസെൽഫ് ഈസ് അട്രാക്ടിംഗ് ഹിം ടു ഹിംസെൽഫ്.
അവൻ തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തലയൊന്ന് പൊക്കി നോക്ക്.
So he's telling to his disciples to look up and see.
കാരണം നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ തല അങ്ങ് കുനിഞ്ഞിരിക്കുക.
So most of the times our head is bowed down.
അതുകൊണ്ടാണ് തല ഉയർത്തി നമുക്ക് നോക്കുവാൻ കഴിയാത്തത്.
That is why we are not able to look up.
എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഈ തല ഉയർത്തി നോക്കുവാൻ നമുക്ക് തടസ്സമായിരിക്കുന്നത്?
What are the things which hinder us from looking up?
ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുവാൻ താല്പര്യപ്പെടുന്നു.
I want to talk few things and then stop.
അതിന്റെ ആ നാലാം അധ്യായത്തിന്റെ 36-ാം വചനം ഒന്ന് വായിച്ചേ.
John chapter 4 verse 36.
വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്ങളിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു.
ഒരു കൊയ്ത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും സന്തോഷമുണ്ടാകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാവോ? ആ വിളഞ്ഞു പായമായ നിലങ്ങൾ കൊയ്ത് അതിന്റെ ഫലമെല്ലാം ലഭിക്കുമ്പോൾ ഒരു കൃഷിക്കാരന് ലഭിക്കുന്ന സന്തോഷത്തിന്റെ അളവ് എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ.
So the one who reaps, the greatest joy for him is when all the fields is completely harvested and all that fruit is brought into the barns.
ഇവിടെ ശിഷ്യന്മാരെ യേശു ഓർപ്പിക്കുകയാണ്, വിതയ്ക്കുന്നവരും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു.
He who reaps is receiving wages and gathering fruit for life eternal, so that he who sows and who reaps may rejoice together.
വളരെ പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഈ ആത്മാക്കളുടെ കൊയ്ത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല.
So we have heard many times that it is a greatly rewarding thing to bring souls into the kingdom, but we may not think about it much.
കാരണം പലപ്പോഴും നമുക്ക് സന്തോഷമുണ്ടാകുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകാറുണ്ട്.
We are happy sometimes when our prayers are answered.
എന്നാൽ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് സ്വർഗം സന്തോഷിക്കുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു.
But in the word of God we see that the heaven is rejoicing when a sinner repents.
കൊയ്യുന്നവർ മാത്രമല്ല, നാല് മാസം മുമ്പ് വിതച്ചവർ പോലും എന്താണ് സന്തോഷിക്കുവാൻ തക്കവണ്ണം ഉള്ള വലിയൊരു സന്തോഷം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്.
So God has promised us that joy when we sow and reap.
ആ സന്തോഷത്തെ കുറിച്ചുള്ള ഒരു വെളിപാട് പലപ്പോഴും നമുക്കില്ലാത്തപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ എന്താണ് കണ്ണുകളൊക്കെ ഈ ഭൂമിയിലേക്ക് മാത്രം കുനിഞ്ഞിരിക്കുന്നത്.
സോ വെൻ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഐസൈറ്റ്, ദാറ്റ് ഈസ് വെൻ വി ആർ ഓൾവേസ് ലുക്കിംഗ് ടു ദിസ് എർത്ത്.
ഗ്രേറ്റ് ജോയ്, വലിയ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഈ സന്തോഷത്തെയാണ് ദൈവവചനം നമ്മെ കാണിച്ചു തരുന്നത്.
സോ ദിസ് ദ ഗ്രേറ്റ് ജോയ് വിച്ച് വി സീ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ് ദിസ് ദ ജോയ് ഈസ് അബൌട്ട് ബ്രിംഗിംഗ് ദിസ് മെനി സോൾസ് ടു ദ കിംഗ്ഡം.
അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തില് മരിച്ചവരെയും പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഭാഗത്ത് 15 അധ്യായത്തിൽ ഇങ്ങനെ അവസാനിക്കുന്നത്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവിൻ.
സോ ദാറ്റ് ഈസ് വൈ ഇൻ ദ ഫസ്റ്റ് കൊരിന്ത്യൻസ് 15 ഇറ്റ് സേസ് ദാറ്റ് മൈ ബ്രദർ ആൻഡ് ബിലവഡ് ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇമൂവബിൾ ഓൾവേസ് അബൗണ്ടിങ് ഇൻ ദ വർക്ക് ഓഫ് ദ ലോർഡ് നോയിങ് ദാറ്റ് യുവർ ടോയിൽ ഈസ് നോട്ട് ഇൻ വെയിൻ ഇൻ ദ ലോർഡ്.
ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 12 അധ്യായത്തിന്റെ 2-3 വചനങ്ങൾ ഓർക്കുകയും ദൈവത്തിന്റെ റിവാർഡ് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്.
In Daniel 12 we see what is the reward of God to those who do this.
12:1-3. നിലത്തിലെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ രജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്ക് പ്രകാശിക്കും.
Many of those who sleep in the dust of the ground will awake these to everlasting life, but the others to disgrace and everlasting contempt. Those who have insight will shine brightly like the brightness of the expanse of heaven, and those who lead many to righteousness like the stars forever and ever.
ഈ നക്ഷത്രങ്ങൾ പോലെ നിത്യതയോളം ശോഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് വചനത്തിൽ പറയുന്നത്.
The word of God says that we'll shine like stars forever.
ദൈവത്തിന്റെ വചനത്തിന് ഒരു നാൾ മാറ്റമില്ല.
The word of God doesn't change.
നിത്യതയോളം നിലനിൽക്കുന്ന ഒരു ഗ്ലോറി അത് പ്രാപിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
So God has called us to receive this glory which will stay forever.
പക്ഷെ എങ്ങനെയുള്ളവർക്കാണ് ആ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്? എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും
those who have insight will shine brightly like the brightness of the expanse of heaven.
നീതിയിലേക്ക് തിരിക്കുന്നവർ
those who lead the many to righteousness.
എന്ത് നീതിയിലേക്കാണ്?
Which righteousness?
യേശു ക്രിസ്തുവിലെ വിശ്വാസം മൂലം ലഭിക്കുന്ന ഒരു രക്ഷയും ഒരു നീതിയിലേക്കും നയിക്കുന്നവർ നിത്യതയിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കും.
Those who lead people to the righteousness which we have through faith in Jesus Christ, the salvation, and those people will shine like stars.
ദൈവവചനത്തിൽ ദൈവം നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന റിവാർഡുകളെ കുറിച്ച് നാം വീണ്ടും ബോധ്യമുള്ളവരായിരിക്കണം.
We need to be consistently looking at the rewards which the word of God gives us.
ഈ January 26 റിപ്പബ്ലിക് ദിനത്തിലൊക്കെ ഒത്തിരി റിവാർഡുകൾ സ്വീകരിക്കുന്ന പിക്ചറുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്.
So we have seen in the Republic Day many people receiving so many rewards.
ദൈവമക്കൾക്ക് അവരുടെ പ്രവർത്തിക്കാൻ തവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു നാൾ അടുത്തു വരുന്നുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
We should never forget that a time is coming when the God will reward those people who do this.
നല്ലവനും വിശ്വസ്തനുമായ ദാസനെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു സ്വരം നാമം ദൈവത്തിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ലോകത്തിൽ ഒന്നിലും തരാത്ത സന്തോഷത്താൽ നാം നിറയപ്പെടും.
You good and faithful servant, when God calls us that and he gives the rewards, we'll be so much joyful.
Adana nam paadiya da swargiye shilpiye neril kaanuna oru divasam avante vaayil ninnu nam endana kelkan povunnathu.
So that is what we were singing, when we see that God face to face, what is he going to say to us?
There is great reward, valiya oru prathipalam undu ee almaakkalude koyithinu.
So there is a great reward for this harvest of the souls.
Appol ee oru bodhyam namme ulsahippikanam.
Let this thought encourage us.
Pinne ee koyithinu paagamaya nilangale palappolum kaanuvan namukku tadassamayirikkunna oru kaaryam devarajyathinte chindakal ninnu nammale uttiri മാറ്റി പോകുന്ന ഒത്തിരി കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്.
So another thing which hinders us from this is that there are many thoughts coming to our lives which prevents us from thinking about the kingdom of heaven, kingdom of God.
കഴിഞ്ഞ നാളുകളേക്കാൾ കൂടുതലായി ദൈവ മക്കൾ കടന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യത്തിന്റെ ചിന്തകൾ. അത് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാലയം നമ്മളെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കുന്ന നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്.
സോ മെനി തിങ്സ് ഹാവ് കം ഇൻ ടു അവർ ലൈവ്സ് ഇൻ ഇൻ ടു അവർ മൈൻഡ്സ് വിച്ച് ഹിൻഡേഴ്സ് അസ് ഫ്രം തിങ്കിങ് അബൌട്ട് ദ തിങ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ.
കാരണം ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ നിറയുമ്പോഴേ യേശു കാണുന്നത് പോലെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളെ കാണുവാൻ കഴിയത്തുള്ളൂ.
ഓൺലി വെൻ ദ തോട്ട്സ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ് വിൽ ബി ഇൻ അവർ മൈൻഡ് ദെൻ ഓൺലി വി കാൻ സീ ദ തിങ്സ് ആസ് ജീസസ് സീസ്.
ജോലി ചെയ്യാൻ കടന്നു പോകുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തന്റെ ഓഫീസിലുള്ളവരെ കാണുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെയുള്ള പ്രവൃത്തികൾ അവ ചെയ്യുന്നത്.
So when a person goes to work in a company, how does he see the people who works with him? The based on that only what will be what can happen in the
future. ഒരു ഓഫീസിൽ എയർ കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു മാനേജരെ നോക്കിയിട്ട് പുറമെ നോക്കിയ ഒരു കുഴപ്പവും ഇല്ലെന്ന് നോക്കിയേക്കാം, പക്ഷെ യേശുവിന്റെ കണ്ണിലൂടെ നോക്കുന്ന യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ യേശുവിന്റെ കണ്ണുകൾ കാണുന്നത് ഡിസ്ട്രസ്ഡ്, ഡിസ്പിരിറ്റഡ്, നാഥനില്ലാത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കും ആ വ്യക്തിയെ കാണുന്നത്.
സോ വെൻ എ പേഴ്സൺ സീസ് ഹിസ് മാനേജർ ഹൂ ഈസ് ആൻ അൺബിലീവർ, ഹി വിൽ ബി സീയിങ് ലൈക്ക് ഇൻ ഇഫ് ഹി സീയിങ് ത്രൂ ദ ഐസ് ഓഫ് ജീസസ് ഹി വിൽ സീ ഹിം ആസ് എ പേഴ്സൺ ഹൂ ഈസ് ഡിസ്ട്രസ്ഡ് ആൻഡ് ഡിസ്പിരിറ്റഡ് ലൈക്ക് എ ഷീപ്പ് വിതൗട്ട് എ ഷെപ്പേർഡ്.
എത്ര കോട്ട് സ്യൂട്ട് ഇട്ടുള്ള ഒരാളാണെങ്കിലും യേശുവില്ലെങ്കിൽ ആ വ്യക്തി നിത്യതയിൽ നിത്യ നിന്ദയ്ക്ക് മാത്രമും അവന് യോഗ്യതയുള്ളൂ.
So even if he is putting a coat and suit, the only in the eternity his place will be for an everlasting contempt.
ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ?
Are we able to see this?
അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്.
That is for that only the Holy Spirit helps us.
നമ്മൾ ചെയ്യുന്ന മറ്റു കാര്യങ്ങളെല്ലാം നടുവില് ഓർക്കണമേ, ദൈവ മക്കളെ സംബന്ധിച്ചിടത്തുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് അതിന്റെ നടുവിൽ കർത്താവിന്റെ ഒരു സാക്ഷിയായിട്ട് അവിടെ നിൽക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമെന്ന് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവസഭയെ ഞാൻ ഓർപ്പിക്കുന്നു.
The greatest desire that God has for us is that we should be witnesses, we should stand as witnesses for him.
അത് ചെയ്യുവാനാണ് ദൈവം നമ്മെ ശക്തരാക്കിക്കൊണ്ടിരിക്കുന്നത്.
And for that task God is strengthening us.
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി എവ്രിതിങ് വി നീഡ് ഗോഡ് വിൽ ഗീവ് അസ്, നമുക്ക് ആവശ്യമായതെല്ലാം തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യനല്ല, സാക്ഷാൽ വാക്കുമാറാത്ത ദൈവം തന്റെ തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്.
The God himself has said that seek ye first the kingdom of God and his righteousness, then all the other things will be added unto.
ദൈവരായ ഉയരത്തിലുള്ള ചിന്തകളാൽ നമ്മുടെ ഹൃദയം നിറയട്ടെ.
Let us be filled with the things about the kingdom of God.
Philippia sabha suvishesha ghoshanathil valare utsahamulla oru sabhayirunnu.
The church at Philippi was a church which was so much
anal avarude naduvilum paulos lekhanam ezhuthumbol ingane parayiyana chilar krushinte shatrukalayi nadakkunu.
But to them when Paul writes a letter, he says that some people are enemies of the cross of Christ.
Avarude deivam vayaru,
their God is their
അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു.
They think about earthly things.
കരഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു എന്നാണ് പൗലോസ് പറയുന്നത്.
Paul is saying that he is crying and telling this.
എന്നാൽ നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു.
But our citizenship is in heaven.
ദൈവവചനം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നിത്യതയെ കുറിച്ചുള്ള ചിന്തകളാൽ ദൈവരാജ്യത്തിന്റെ ചിന്തകളാൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ യേശുവിന്റെ കണ്ണുകളെ പോലെ തല ഉയർത്തി കൊയ്ത്തിരുപായമായിരിക്കുന്ന നിലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയത്തു.
Only when we are filled with the word of God can we lift up our eyes and see just like Jesus saw the people.
ലൂക്കോസിന്റെ 12-ൽ ഒരു മടയനായ ധനികനെ കുറിച്ച് പറയുന്നുണ്ട്.
We see about a rich fool in Luke.
അതൊരു ദൈവവചനത്തിൽ മാത്രമേ ഈ രണ്ട് വാക്കുകൾ ചേർത്ത് വരത്തുള്ളൂ. Rich fool.
Only in the word of God can we see these two words combined together. Rich and fool.
ദൈവവിഷയവുമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ സ്വരൂപിക്കുന്നവന്റെ സ്ഥിതി ഇതാകുമെന്ന് പറഞ്ഞ് ഒരു ഉപമ യേശുവോട് പറയുന്നുണ്ട്.
So Jesus is saying a parable about a person who accumulate riches but he is not rich towards God.
അവനും കൊയ്തു.
He also reaped.
പക്ഷെ തനിക്കായി തന്നെ സൂക്ഷിച്ചു വെച്ചു.
But he kept it for himself.
എന്നാൽ നൂഡ ഈ രാത്രി നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നിനക്കുള്ളതൊക്കെ ആരുടേതായി തീരും.
So God is asking him, you fool, if today if your life is taken, whatever you have earned, whose it will be.
കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാച്ച് വായിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ആണോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ.
So I read a news last day about the LIC, Life Insurance Corporation.
LIC ഒരു കണക്ക് പ്രസിദ്ധീകരിച്ചു, അൺക്ലെയിംഡ് ഇൻഷുറൻസ് എമൗണ്ട്, അതായത് ആരും അവകാശപ്പെടാതെ അവരുടെ കയ്യിലുള്ള എമൗണ്ട്, അതായത് പൈസ എത്രയാണെന്ന്.
So they released an amount saying that this is the unclaimed insurance amount.
കാരണം ഒരാൾ മരിക്കുകയോ അല്ലെങ്കിൽ ആ പോളിസിയൊക്കെ മച്യൂർ ആകുമ്പോഴാണ് ആ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്.
So the amount is claimed only when a person dies or something happens.
LIC-യുടെ പക്കൽ 21,000 കോടി രൂപയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അവകാശികൾ ആരുമില്ലാതെ.
So LIC has 21,000 crore which is not yet claimed.
ഇവരെല്ലാം അത് വെറുതെ അവർ അവിടെ വന്നതല്ല, തനിക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി ആ സ്വരൂപിച്ചവർ അത് അവകാശം പോലും ആക്കാനും ഇല്ലാതെ 21,000 കോടിയാണ് LIC-യുടെ കയ്യിൽ ഇരിക്കുന്നത്.
So there are many people who gave this money, who accumulated these riches. Finally, there is no one to claim this amount, 21,000 crore.
ദൈവവിഷയമായി സമ്പന്നനായിക്കൊള്ളുക.
We should be rich towards God.
കഴിഞ്ഞ ആഴ്ച ജോസഫ് സാറിന്റെ ആ ഫ്യൂണറലിൽ കടങ്ങി പോയപ്പോൾ ദൈവം എന്നെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, ദൈവവിഷയമായി സമ്പന്നനായ ഒരു വ്യക്തി എപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്നുള്ളതല്ല, നിത്യതയ്ക്കായി വളരെയധികം സ്വരൂപിച്ചിട്ട് കടന്നുപോയ വ്യക്തികളെ കാണുമ്പോൾ നമ്മുടെ ജീവിതവും ശോധന ചെയ്തോണം, എന്തിനായിട്ടാണ് ഞാൻ ഓടുന്നതെന്ന് നാം ശോധന ചെയ്തോണം.
When I went to the funeral of the Joseph sir, sir, I understood that we should be always rich towards God. We should accumulate for the kingdom of God.
ഒന്നാമതായി ദൈവം തരുന്ന പ്രതിഫലത്തെ കുറിച്ചുള്ള ഒരു വെളിച്ചം നമുക്കുണ്ടാകട്ടെ.
First we should have a revelation about the reward that we are going to get.
ദൈവരാജ്യത്തിന്റെ ചിന്തകളിൽ നിന്ന് മുൻഗണന കൊടുക്കുന്നതിൽ നിന്ന് നമ്മെ മാറ്റിക്കളയുന്ന ചിന്തകളിൽ നിന്ന് മാറി ദൈവരാജ്യത്തിന്റെ ചിന്തകൾ ദൈവവചനത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ.
We need to fill our hearts with the thoughts about the kingdom of God.
മൂന്നാമതായി ഈ കൊയ്ത്തിൽ നിന്ന് കൊയ്ത്തിലേക്ക് പോകുക നമ്മെ തടസ്സമായിരിക്കുന്ന പലപ്പോഴും ഭയമാണ്.
So most third thing that hinders us from going into the kingdom of reaping this harvest is the fear.
പ്രത്യേകിച്ച് നമ്മൾ ആയിരിക്കുന്ന ഈ രാജ്യത്തെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒത്തിരി ഭയത്തിന്റേതായ ചിന്തകൾ നമുക്ക് പിടികൂടാൻ സാധ്യതയുണ്ട്.
Especially due to the situation currently going on in India, fear may grip our heart.
ദൈവത്തിന്റെ വചനം നമ്മെ വീണ്ടും ഓർപ്പിക്കുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ഒരു ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്.
But the word of God reminds us that God has given us the spirit of power. And so
ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരി ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു.
I send you as sheep in the midst of wolves.
പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കും.
Be wise as serpents and innocent as doves.
നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു.
Your hairs have been numbered.
ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവനെ നീ ഭയപ്പെടേണ്ട.
Don't fear those who can
kill the body. ദേഹത്തെയും കൊന്നു നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ.
Fear the one who can kill your body and soul in the hell.
ഏറിയ കുരുങ്ങിനേക്കാളും പക്ഷി കുരുങ്ങിനേക്കാളും വിശേഷതയുള്ളവരാണ് നാം ഓരോരുത്തരും എന്ന് സ്വർഗീയ പിതാവ് തന്റെ വചനത്തിലൂടെ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു.
The heavenly father reveals in his word that we are more valuable than sparrows.
ഭയങ്ങൾ മാറിപ്പോകട്ടെ.
Let all the fear be removed.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും എല്ലായിടത്തും സമരിയരും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളായി.
That is why the word of God says that when the Holy Spirit comes upon you, you will receive power and you will be my witnesses.
നാലാമതായി,
fourth thing,
discouragement, ചില നിരാശകൾ നമ്മെ ഈ ഇതിൽ നിന്ന് തടഞ്ഞേക്കാം.
So sometimes the discouragement may hinder us from reaping harvest for the soul.
അതിന് ഒരു പരിഹാരം ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുവിനേക്കാൾ ഇരുവർ നല്ലത്.
I want to encourage you and tell you that one thing that two is better than one.
അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കും.
They will get great privilege. They will get great reward.
ചിലർക്ക് ഈ ഒറ്റയ്ക്കൊക്കെ ഈ കർത്താവിനെ കുറിച്ച് പറയാൻ ഭയങ്കര പേടിയും ഭയവും ഒക്കെയാണ്.
So some of us like individually alone it is very difficult for us to share the gospel.
അതുകൊണ്ടാണ് ദൈവം നമ്മെ ഒരു സഭയായി കൂട്ടിയിരിക്കുന്നത്.
That is why God has called us as a church.
ഒരാളോട് ചേർന്ന് സുവിശേഷം അറിയിക്കാൻ പോവുക.
Go with someone else to preach this gospel.
ചിലപ്പോൾ വെറുതെ പോയാ മതി.
Sometimes we just have to go with
ഞാൻ ആദ്യ നാളുകളിലൊക്കെ ഓർക്കുന്നുണ്ട് ഈ കോളേജുകളിലൊക്കെ പോകുമ്പം ഒന്നും അറിയത്തില്ല പക്ഷെ പോകുന്നവരുടെ കൂടെ അങ്ങ് പോകും.
So in the beginning I remember I used to go with the person who is going to these colleges. I didn't know anything but just I went.
യേശു ഇതാ കാരണം എത്ര കേട്ടാലും പോയി കാണുമ്പോഴാണ് യേശുവിലുള്ള കമ്പാഷൻ ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്നത്.
So only when we go and see God will put that compassion in our hearts.
അതിന് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തൊന്ന് കൂടെ ഒന്ന് പോയാൽ മതി.
So we just have to come out of our comfort zone and go with someone.
ഒത്തിരി കാര്യങ്ങളെ ഓർത്ത് ഡിസ്കറേജ്ഡ് ആയിട്ട് നാം ഇരിക്കുകയാണെങ്കിൽ ഒരു മരുന്ന് ഞാൻ പറയാം, അവിടെ ഏതെങ്കിലും സുവിശേഷം അറിയിക്കുന്ന ആരുടെയെങ്കിലും കൂടെ, ഈ ബാംഗ്ലൂർ പട്ടണത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏത് ക്യാമ്പ് ആയിക്കോട്ടെ, എവിടെയെങ്കിലും നിങ്ങളൊന്ന് പോയാൽ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം വന്നോണം, ആ വലിയ സന്തോഷത്താൽ ദൈവം നമ്മെ നിറയ്ക്കും.
If you are feeling discouraged, go with someone else, to some place, either for some camp or something, and God will bless you and fill you with joy.
ഒരുവിനേക്കാൾ ഇരുവർ നല്ലത്.
It's better to be two is better than one.
അങ്ങനെ ആ യേശുവിന്റെ കണ്ണുകളുള്ള ഒരു വ്യക്തിയായി തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുക.
So we need to desire to have that eyes of Jesus.
എന്താണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ കുനിഞ്ഞിരിക്കുന്നതിൽ നിന്ന് തല ഉയർത്തി ഒന്ന് നോക്കുവാൻ നമ്മെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിനെ തടയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്.
I was just reminding you of the hindrances which make us always look down towards this earth rather than lifting up our eyes and seeing the fields ripe for harvest.
ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ
ആഗ്രഹിക്കുന്നു. I want to tell one more thing and stop.
ഇതിന്റെ അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിലുണ്ട്.
There are many examples of this in the word of God.
അതിൽ ഒരു വചനം നാം വായിക്കുക, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിലെ ഏഴാം അധ്യായത്തിന്റെ ഒൻപതാം വചനം.
2 Kings 7 verse 9.
പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സ്വതോർത്താന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവീൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു.
Then they said to one another, we are not doing right. This day is a day of good news, but we are keeping silent. If we wait until morning light, punishment will overtake us. Now therefore come, let us go and tell the king's household.
ഇതിന്റെ പശ്ചാത്തലം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്കറിയാം.
We know the context from the word of God.
അരാമിയർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ വലിയ ക്ഷാമത്തിലാണ്.
So when Arameans came to attack Israel, it was a great famine in the kingdom.
ആ ഫാമിന്റെ അളവ് എന്ന് പറയുന്നത് അമ്മമാർ സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്ന ഒരു അവസ്ഥ.
So the famine was so great that the mothers were even boiling their children and eating.
ആറാം അധ്യായത്തിൽ അത് കാണാം.
We see that in the chapter verse.
അങ്ങനെ ഇരിക്കുമ്പോൾ എലീശയിലൂടെ ദൈവം ഒരു സമൃദ്ധി പ്രഖ്യാപിക്കുകയാണ്.
So at that time Elisha prophesies about prosperity.
അപ്പോൾ നാല് കുഷ്ഠരോഗികൾ അവര് ആ പട്ടണവാതിക്കൽ ഉണ്ടായിരുന്നു.
So there were four lepers at the gate of the city.
അവർ ഇങ്ങനെ ചിന്തിച്ചു, ഇവിടെ ഇരുന്നാൽ ഞങ്ങൾ മരിക്കും.
So they thought, okay, if we sit inside the city, we'll die surely.
എന്നാൽ ശത്രു പാളയത്തിലേക്ക് ഒന്ന് കടങ്ങിയില്ല.
So we'll go to the enemy's camp.
അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവനോടെ ഇരിക്കും.
So if they let us alive, then we'll be.
അവർ നമ്മെ കൊന്നാൽ നമ്മൾ മരിക്കും.
If they kill us, we'll die.
ശത്രുപാളയത്തിൽ പോയി ശത്രു നമ്മെ കൊല്ലാൻ സാധ്യതയുണ്ട്.
So if we go to the enemy camp, they may kill us.
ഇവിടെ ഇരുന്നാൽ വിശപ്പ് കൊണ്ട് ഞാൻ മരിക്കും.
So if I sit here, I will die of hunger.
അവരൊരു തീരുമാനമെടുത്തു, ശത്രുപാളയത്തിലേക്ക് പോയത്.
They took a decision to go to the enemy's camp.
കാരണം അവിടെ എലീശയുടെ ഒരു വാഗ്ദത്തം ഉണ്ട്, അടുത്ത ദിവസം സമൃദ്ധി വരുവാൻ പോവുകയാണ്.
Because there is a prophecy from Elisha saying that prosperity is going to come.
അവരെ അനേകർ ഭയപ്പെട്ടിരുന്നപ്പോൾ ആ നാല് കുഷ്ഠരോഗികൾ അവർ അരാമ പ്രാളയത്തിൽ ചെല്ലുകയും അരാമ്യ സൈന്യം എല്ലാം ഓടിപ്പോയി. കാരണം ദൈവം അവരെ ശത്രു സൈന്യത്തിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് അവരവരുടെ സ്വത്തും അവരുടെ ഭക്ഷണവും സകലതും അവിടെ ഇട്ടിട്ട് അവരുടെ പാളയത്തിൽ നിന്ന് അവർ ഓടിപ്പോയ സമയത്താണ് ഈ കുഷ്ഠരോഗികൾ അവിടെ ചെല്ലുന്നത്.
But these lepers, when they went out to the enemy camp, they saw that the Aramean soldiers had left everything and ran away because God caused a big sound and they had vanished.
അവർ ചെന്നപ്പോൾ ഒരു സൈന്യവുമില്ല, എല്ലാം കിടക്കുന്നു, അവർ വയറു നിറയെ ഭക്ഷിച്ചു, എല്ലായിടത്തുനിന്നും സമ്പത്തുകൾ അവർ കൈപ്പറ്റിയപ്പോൾ അവർ ചിന്തിച്ച ഒരു ചിന്തയാണ് നാം വായിച്ചത്.
So when they came, they saw that they had left all the food, everything. So they ate whatever they want and then they took all the possessions, so much things.
കാരണം രാജധാനിയിൽ സ്വന്തം ജനം പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ഇവിടെ നമുക്ക് സമൃദ്ധി ലഭിച്ചിരിക്കുന്നു.
So when the kingdom of Israel is suffering, they have got the abundance in that enemy camp.
അവരോട് ചെന്ന് പറയുക, ഭയപ്പെടേണ്ട, ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട്, വന്ന് ഭക്ഷിച്ചു.
So that to them they went and told come here and eat how much ever you want.
നാളെ രാവിലെ വരെ ആകട്ടെ എന്ന് വായി, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈസ് ഗുഡ് ന്യൂസ് ഈ രാത്രി തന്നെ പോയി അറിയിക്കണം എന്ന് പറഞ്ഞ് ആ ലെപ്പേഴ്സ് ആ കുഷ്ഠരോഗികൾ പോയി അറിയിക്കുകയും ജനമെല്ലാം വന്ന് ആ വിജയത്തിൽ പങ്കാളികളാകുകയും ചെയ്തു.
So and in the same night they went and told the Israelites and they came and took these possessions and these
food. സകല മനുഷ്യരുടെയും വിശപ്പിനെ തീർക്കുവാൻ കഴിയുന്ന ജീവന്റെ അപ്പം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ തന്നപ്പോൾ അത് നാം കൊടുക്കാതിരുന്നാൽ അവർ പറഞ്ഞതുപോലെ ഞാൻ കടക്കാരനായി തീരുമെന്നാണ് പൗലോസ് പറയുന്നത്.
So when God has given us this bread of life, we need to give it to those who are hungry.
ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
May God bless us through this word.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും